Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. മുഖാമുഖം പരിപാടിയും വാർത്തകളും കേൾക്കാമെന്ന് വിദ്യാഭ്യാസ പ്രവർത്തകനായ ഫാദർ സണ്ണി ജേക്കബ് എസ് ജെ ഫാദർ വില്യം നെല്ലിക്കലിനു നൽകിയ അഭിമുഖത്തിൻ്റെ മൂന്നാമതും അവസാനത്തെയും ഭാഗമാണിന്ന്.
ബഹുമാനപ്പെട്ട സണ്ണിയച്ച, അങ്ങ് കത്തോലിക്ക സഭയുടെ 2007 ഉത്ഭവിച്ച വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് പറഞ്ഞു. എന്നാൽ ഇന്ന് ഇപ്പോൾ നമുക്കൊരു പുതിയ സർക്കാരുണ്ട്. ദേശീയ തലത്തിൽ സർക്കാരിൻ്റെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ നയങ്ങളെക്കുറിച്ച് അച്ഛനൊന്ന് വ്യക്തമാക്കിയാൽ നന്നായി.
നമ്മളുടെ ഇപ്പോഴത്തെ സർക്കാർ 2014 അധികാരത്തിൽ വരികയും 2014 തന്നെ നമ്മുടെ വിദ്യാഭ്യാസ നയങ്ങളിലൊരു ഒരു ഒരു വ്യതിയാനം കൊണ്ടുവരാനോ ഒരു പുതിയൊരു വിദ്യാഭ്യാസ നയം രൂപീകരിക്കാനായിട്ട് ഒരു കമ്മീഷനൊക്കെ രൂപീകരിച്ചിരുന്നു. അതിനെക്കുറിച്ച് അച്ഛൻ കേട്ടിട്ടുണ്ടാവുമല്ലോ, നമ്മളുടെ ശ്രോതാക്കളും കേട്ടിട്ടുണ്ടാവും. 2014 ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2016 എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ കമ്മീഷൻ രൂപീകരിച്ചതിൽ 5 അംഗങ്ങളുണ്ട് കമ്മീഷനിൽ. ആ കമ്മീഷനിൽ 5 അംഗങ്ങളിൽ ഇതിൻ്റെ ചെയർമാനായിരുന്നു TSR സുബ്രഹ്മണ്യം എന്ന് പറയും, ഡോക്ടർ TSR സുബ്രഹ്മണ്യം. 5 അംഗങ്ങളിൽ 4 പേരും ബ്യൂറോക്രാറ്റ്സ് ആണ്, IAS ഒഫീഷ്യൽസ് ആണ്. ഒരാൾ മാത്രമേ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള പ്രൊഫസർ രാജ്പൂത്ത് എന്ന് പറയും, മുമ്പത്തെ NCERT ഡയറക്ടറൊക്കെ ആയിരുന്നു. ഒരാളേ ഉള്ളൂ അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ചു. അപ്പം മറ്റ് 4 പേരും വിദ്യാഭ്യാസ രംഗവുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത ആൾക്കാരാണ്, അതൊന്ന്. പക്ഷേ ഈ കമ്മീഷൻ എന്തുകൊണ്ട് ഫോം ചെയ്തു? കാരണം നമ്മളുടെ, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പല കമ്മീഷനുകളുണ്ടായിട്ടുണ്ട്. രാധാകൃഷ്ണൻ കമ്മീഷൻ, മുതലിയാർ കമ്മീഷൻ, കൊഠാരി കമ്മീഷൻ, യശ്പാൽ കമ്മീഷൻ, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി RTE വന്നിട്ടുണ്ട്. 2018 ഇതെല്ലാം ഇങ്ങനെ വന്ന് പെട്ടെന്ന് ഈ ഗവൺമെൻറ്റിന് ഒരു പുതിയ പോളിസി കൊണ്ടുവരാനുള്ള തോന്നൽ, ഇത് ഉണ്ടാകാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ സമൂഹം വളരെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു ഐഡിയോളജി, ഒരു ആദർശം ഉണ്ടല്ലോ, ആ ആദർശത്തിന് അടിസ്ഥാനമാക്കി അവർ പറയുന്നത് ഭാരത സംസ്കാരത്തിൽ അധിഷ്ഠിതമായൊരു വിദ്യാഭ്യാസ നയം. നമ്മളിപ്പോഴും പിന്തുടരുന്ന വിദ്യാഭ്യാസ നയം ബ്രിട്ടീഷ് അധിഷ്ഠിതമാണ് എന്നാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ക്രിറ്റിസിസം. ഹിസ്റ്ററിയൊക്കെ നമ്മൾ പഠിക്കുന്നത് ശരിയല്ല, പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നത് ഭാരത മണ്ണിൽ ഊന്നാത്ത ഒരു സബ്ജക്റ്റുകളൊക്കെയാണ്, അതുകൊണ്ട് നമ്മൾ അതിൽ ഊന്നിയ ഒരു വിദ്യാഭ്യാസ നയം കൊണ്ടുവരണം എന്നുള്ള അടിസ്ഥാനപരമായ ഒരു ചിന്താഗതിയിലൂടെയാണ് ഈ വിദ്യാഭ്യാസ നയം ഇപ്പോൾ കൊണ്ടുവരുന്നത്. പക്ഷേ ഈ വിദ്യാഭ്യാസ നയത്തിൽ കുറച്ച് നല്ല കാര്യങ്ങളുണ്ട്. കാരണം ഉദാഹരണം പറഞ്ഞാൽ ടീച്ചേഴ്സിൻ്റെ ട്രെയിനിങ്ങിനെ കുറിച്ച് അവർ പറയുന്നത് നല്ലതാണ്. ടീച്ചേഴ്സിനെല്ലാം നല്ല ട്രെയിനിങ് കൊടുക്കണം, അതുപോലെ ടീച്ചേഴ്സിൻ്റെ സാലറി വളരെ നല്ല രീതിയിൽ കൊടുക്കണം, അതുപോലെ ഒരു നാഷണൽ ലെവലിൽ ഒരു കമ്മീഷൻ രൂപീകരിക്കണം, ടീച്ചേഴ്സിൻ്റെ ഒക്കെ ക്വാളിറ്റി ആൻഡ് ടെസ്റ്റ് ഒക്കെ നടത്തുന്നത്, ഇതെല്ലാം നമ്മളങ്ങനെ പല കാര്യങ്ങളും നമ്മൾ എഗ്രി ചെയ്യുന്നുണ്ട്. പക്ഷേ പല കാര്യങ്ങൾ നമ്മളിതിനെ എതിർക്കുന്നുമുണ്ട്. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ന്യൂനപക്ഷങ്ങളുടെ അധികാരത്തിലുള്ളൊരു ഒരു കടന്നുകയറ്റമായിട്ടാണ് ഞങ്ങളിതിനെ വിലയിരുത്തിയത്. അതുപോലെ നമ്മളിതിനെ ക്രിറ്റിസ് ചെയ്യുന്ന വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരല്ലേ വിദ്യാഭ്യാസ നയം രൂപീകരിക്കേണ്ടത്. അപ്പോൾ കമ്മീഷൻ്റെ ഫോർമേഷൻ ഇറ്റ്സെൽഫ് ഞങ്ങൾ അതിനെ ക്വസ്റ്റ്യൻ ചെയ്തു. എന്നിട്ട് ഞങ്ങൾ പറയുന്നത് എന്തുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കൊഠാരി കമ്മീഷൻ പോലെ ഒരു നല്ലൊരു കമ്മീഷൻ രൂപീകരിക്കുക. മൂന്നാമത് ഞങ്ങൾ പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ നയത്തിൽ സ്കിൽ ഡെവലപ്മെൻറ്റ്, ജനങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് പഠനത്തോടു കൂടി സ്കിൽ ഓൾസോ, നമ്മൾ സ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത് പ്രാവർത്തികമാക്കാനുള്ള ഒരു
മേഖലയായിട്ട്
കൂടെ വിദ്യാഭ്യാസ നയത്തെ കൊണ്ടുവരണം. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ എഗ്രി ചെയ്തു, പല കാര്യങ്ങളും നമ്മളതിനെ ഡിസഗ്രി ചെയ്തു. അവസാനം ഞങ്ങൾ വിദ്യാഭ്യാസ നയത്തെ വളരെ ശക്തമായിട്ട് അതിനെ എതിർക്കുകയും ഗവൺമെൻറ് മുമ്പിൽ ഞങ്ങളതിന് പുതിയ പോളിസിക്കുള്ള സജഷൻസ് ഒക്കെ നമ്മൾ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഗവൺമെൻറ് നമ്മൾ ഒരു ഓൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷൻ പോളിസി നമ്മൾ ഗവൺമെൻറ്റിന് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഗവൺമെൻറ് ഇപ്പോഴത്തെ ബഹുമാന്യ മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി MHRD മിനിസ്റ്റർ ഒരു പുതിയ കമ്മീഷൻ രൂപീകരിക്കും. ആ കമ്മീഷനിൽ ന്യൂനപക്ഷങ്ങൾക്കും പ്രാതിനിധ്യം ഉണ്ടാവും എന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ആ കമ്മീഷൻ്റെ ഫോർമേഷൻ ഉണ്ടായിട്ടില്ല.
അച്ഛാ, ഇപ്പോഴത്തെ വിദ്യാഭ്യാസ അവസ്ഥയിൽ നമുക്ക് സഭയ്ക്ക് ദേശീയ തലത്തിലൊരു നല്ല പോളിസി ഉണ്ട്, അത് പ്രാവർത്തികമാക്കിയിട്ടുണ്ടോ എന്നുള്ളത് മറ്റൊരു വശമാണെങ്കിൽ തന്നെയും, നമുക്കിപ്പോൾ ഒരു വിപരീത ശക്തി ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ ഒരു എതിർശക്തി ഉയർന്നു വന്നപ്പോൾ, സർക്കാർ പുതിയ നയങ്ങൾ രൂപീകരിച്ചപ്പോൾ നമ്മളതിനെ എതിർക്കുന്നു. പക്ഷേ നമ്മൾ ഓൾട്ടർനേറ്റീവായിട്ട് അല്ലെങ്കിൽ സമാന്തരമായിട്ട് സർക്കാരിന് നൽകുന്ന പുതിയ നയങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സജഷൻസ് അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ എങ്ങനെ ഭാവി വിദ്യാഭ്യാസത്തിന് ഉപകാരപ്പെടും, അല്ലെങ്കിൽ ഒരു ഐക്യരൂപ്യമുള്ള ഐക്യമുള്ള ഒരു നയങ്ങളാണോ നാം നിർദ്ദേശിക്കുന്നത്?
നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ നമ്മൾ അന്ധമായിട്ട് ഗവൺമെൻറ്റിന് ഒരിക്കലും എതിർക്കുന്നില്ലല്ലോ. ഗവൺമെൻറ്റിന് നല്ല പോളിസികൾ നമ്മൾ അംഗീകരിക്കുന്നു. അതുപോലെ നമ്മളുടെ അടിസ്ഥാനം എന്താണ്? ഈ ഗവൺമെൻറ് ഒരു പോളിസി ഉണ്ടാകുമ്പോൾ അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ളത് നമ്മളുടെ ഭരണഘടനയിൽ ഊന്നിയ എല്ലാ ആനുകൂല്യങ്ങളും ഭരണഘടന തന്നിരിക്കുന്നത് ആർക്കായാലും അതിനെ നമ്മൾ അംഗീകരിക്കണം. അതിനെതിരായി, ഭരണഘടനയ്ക്കെതിരായി ഏതെങ്കിലും തരത്തിലുള്ള ശക്തികൾ നയരൂപീകരണം നടത്തിയാൽ അതിനെ നമ്മൾ എതിർക്കും. അല്ലാതെ നമ്മൾ അന്ധമായിട്ട് ഈ ഗവൺമെൻറ് കൊണ്ടുവന്നു അല്ലെങ്കിൽ ആ ഗവൺമെൻറ് കൊണ്ടുവന്നു ആ രീതിയിലല്ല നമ്മൾ എതിർക്കുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മൾ നല്ല നല്ല സജഷൻസ് കൊടുക്കുന്നത്. കാരണം നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് വർഷമായി വർക്ക് ചെയ്യുന്നു. അതുപോലെ ഇന്ത്യയിൽ നമ്മൾ 2.5% ഉള്ളൂ, 2.5% ജനങ്ങളെ ഉള്ളൂ എങ്കിലും നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് വളരെ നല്ല നിലയിൽ ഒരുപാട് സംഭാവന കൊടുത്തിട്ടുണ്ട് ഈ രാജ്യത്ത്. അതുകൊണ്ട് നമ്മളെ ഇഗ്നോർ ചെയ്യുന്നത്, അവഗണിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പം നമ്മളുടെ നല്ല നല്ല സജഷൻസ് ഒക്കെ ഗവൺമെൻറ് സ്വീകരിക്കുമെന്ന് തന്നെയാണ് എനിക്കുള്ള വിശ്വാസം. അപ്പം നമ്മൾ നമ്മുടെ കത്തോലിക്ക സഭയിൽ, കത്തോലിക്ക വിദ്യാഭ്യാസ നയം, ഇന്ത്യയിലെ വിദ്യാഭ്യാസ നയം ഗവൺമെൻറ്റിൻ്റെ നയങ്ങളുമായിട്ട് പല കാര്യങ്ങളിലും ഒത്തുപോകുന്നുണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെ നയങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ അന്ന് 2007 നമ്മളുടെ പോളിസി കൊണ്ടുവന്നത്. അപ്പോൾ അത് വിപരീതപരമായിട്ടുള്ളൊരു പോളിസി അല്ല നമ്മൾ. ഇപ്പോഴും അതെ. ഞാനൊക്കെ ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്ത ആളാണ്, ഇപ്പം വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പം നമ്മൾ ഗവൺമെൻറ്റിനെ അന്ധമായിട്ട് ഒരിക്കലും എതിർക്കില്ല, ഒരു ഗവൺമെൻറ്. അത് ഗവൺമെൻറ്റും അങ്ങനെ നമ്മളെ എതിർക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല.
കാരണം ഇത് ഭരണഘടനയിൽ അടിസ്ഥാനമാണ്.
അപ്പം നമ്മൾ ഏത് മതമാണല്ലോ, നമ്മൾ ഭരണഘടനയിൽ ഊന്നിയ കാര്യങ്ങൾ ആണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഈ ഭരണഘടനയിൽ ഊന്നിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞ കാര്യത്തിൽ, അപ്പം നമ്മളിപ്പോൾ ഈ ലോക്സഭയിൽ സീതാറാം യെച്ചൂരി ഈ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് വളരെ ആധികാരികമായിട്ട് പഠിച്ചിട്ട് അതിൻ്റെ ചർച്ച തുടങ്ങി വെച്ചത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഈ വിദ്യാഭ്യാസ നയത്തിന് 3 ഏരിയയിൽ ക്രിട്ടിസൈസ് ചെയ്തു, അതിനെ എതിർത്തു.
ഒന്ന്,
3 തലങ്ങളിൽ. ഒന്ന്, കേന്ദ്രീകരണ സ്വഭാവം. അതായത് നമ്മൾ ഫെഡറൽ റിപ്പബ്ലിക്ക്, ഇന്ത്യ എന്ന് പറയുന്ന സംസ്ഥാനങ്ങൾക്കും അധികാരമുള്ള, പക്ഷേ ഈ വിദ്യാഭ്യാസ നയം ആ സംസ്ഥാനങ്ങളുടെ അധികാരത്തിലുള്ള കൈകടത്തിലായിട്ട് സീതാറാം യെച്ചൂരി വാദിച്ചു. അത് ഉദാഹരണങ്ങൾ നിരത്തി അദ്ദേഹം അതിനെ സ്ഥാപിച്ചു. രണ്ടാമത്തത് ഒരു കുത്തകവൽക്കരണം നടക്കുന്നു എന്നാണ് അദ്ദേഹം ഇതിനെ ആരോപിച്ചത്. അതായത് കോർപ്പറേറ്റുകളെ കൊണ്ടുവരികയും ഈ വിദ്യാഭ്യാസ സാധാരണ നില അടിസ്ഥാന വർഗ്ഗങ്ങൾക്കൊക്കെ കൊടുക്കേണ്ട വിദ്യാഭ്യാസത്തെ കുത്തകവൽക്കരിച്ച് പ്രൈവറ്റൈസേഷൻ കൊടുത്ത് വൻകിട കുത്തക മുതലാളിമാർക്ക് കൊടുത്ത് അവർ സ്കൂളുകൾ കൊണ്ടുവരുമ്പോൾ സാധാരണക്കാരെ വീണ്ടും നമ്മൾ സ്കൂളിൽ നിന്ന് അകറ്റി പുറന്തള്ളപ്പെടും. അത് വളരെ കാര്യമായിട്ട് സീതാറാം യെച്ചൂരി അതിനെ എതിർത്ത് പ്രസംഗിച്ചിരുന്നു. മൂന്നാമത്തത് പുള്ളി അദ്ദേഹം നോട്ടീസ് ചെയ്തത് വർഗീയവൽക്കരണം ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ലക്ഷ്യമാക്കി ഹിഡൻ അജണ്ട ആയിട്ട് കാണാം, ഒളിഞ്ഞു കിടക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഈ 3, അതായത് പുള്ളി ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സെൻട്രലൈസേഷൻ, കൊമേഴ്സ്യലൈസേഷൻ ആൻഡ് കമ്മ്യൂണലൈസേഷൻ, 3 C,
കേന്ദ്രീകരണം,
കുത്തകവൽക്കരണം, വർഗീയവൽക്കരണം, ഈ 3 കാര്യങ്ങൾ ആണ്. അതിന് ഈ വിദ്യാഭ്യാസ നയത്തിൻ്റെ സജഷൻസിനെ കുറിച്ച് പഠിച്ചിട്ടുള്ള ആൾക്കാർ പറയും അത് ശരിയാണ് ഒരു കണക്കിന്. അപ്പോൾ അതിനെ ഇതുകൊണ്ടാണ് മറ്റുള്ളവർ എല്ലാവരും, അതുപോലെ നമ്മുടെ മതേതര വിശ്വാസമുള്ള ജനങ്ങളെല്ലാം ഈ വിദ്യാഭ്യാസ പോളിസിയുടെ സജഷനെ എതിർക്കുകയും ഗവൺമെൻറ്റിന് അത് മനസ്സിലായി കാണും, അതുകൊണ്ടാണല്ലോ അവരത് പിൻവലിക്കുകയും ചെയ്തത്.
അച്ഛൻ്റെ ഈ വത്തിക്കാൻ റേഡിയോയിലെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. ദേശീയ തലത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഒരു സംസ്ഥാനത്തെ ബാധിക്കും. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ മേഖലയിലേറെ പ്രവർത്തിക്കുന്ന കത്തോലിക്കാ സഭയ്ക്കും വലിയ ഉത്തരവാദിത്വമുണ്ട്. സമഗ്രമായ, പാപ്പ ഫ്രാൻസിസ് ആവർത്തിച്ച് പറയുന്നൊരു വാക്കാണിത്, സമഗ്രമായിട്ടുള്ള എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു വിദ്യാഭ്യാസ നയം, മൂല്യാധിഷ്ഠിതമായിട്ട് സാമൂഹ്യ നന്മ ലക്ഷ്യമാക്കിയുള്ളൊരു വിദ്യാഭ്യാസ നയത്തിൽ അങ്ങയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.
താങ്ക് യു വെരി മച്ച്.
ഇനി നമുക്ക് ക്രൈസ്തവ വിദ്യാഭ്യാസത്തെക്കുറിച്ച് വത്തിക്കാൻ സുനഗദോസിൻ്റെ വീക്ഷണം ചുരുക്കത്തിൽ കേൾക്കാം. ആധുനിക ലോകവുമായി ഇണങ്ങിച്ചേരണമെന്നുള്ള വത്തിക്കാൻ സുനഗദോസിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ക്രൈസ്തവ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച പ്രഖ്യാപനം രൂപം കൊണ്ടത്. മനുഷ്യജീവിതത്തിലും സാമൂഹിക പുരോഗതിയിലും ഈ നൂറ്റാണ്ടിൽ വിദ്യാഭ്യാസം ചെലുത്തിയിട്ടുള്ള സ്വാധീനം കണക്കിലെടുത്തുകൊണ്ടാണ് പ്രഖ്യാപനം സമാരംഭിക്കുന്നത്. എല്ലാ സംസ്കാരങ്ങളിലും ചുറ്റുപാടുകളിലും കാലഘട്ടത്തിലുമുള്ളവർക്ക് മനുഷ്യത്വത്തിൻ്റെ അടിസ്ഥാന അന്തസ്സുണ്ട്. അതിനാൽ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം കഴിവുകൾ, സംസ്കാരം, പാരമ്പര്യം തുടങ്ങിയവയുമായി പൊരുത്തപ്പെടുന്ന ഒരു വിദ്യാഭ്യാസം ലഭിക്കുവാൻ അവർക്ക് അവകാശവുമുണ്ട്. വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച മൗലികാവകാശങ്ങളെക്കുറിച്ച് സുനഗദോസ് പറയുന്നത്, വിവിധ സാമൂഹിക ചുറ്റുപാടുകളിലും പ്രായത്തിലുമുള്ള എല്ലാവർക്കും മനുഷ്യവ്യക്തിയുടെ മഹാത്മ്യം ഉള്ളതിനാൽ അവരുടെ അന്തസ്സിനിണങ്ങിയ വിദ്യാഭ്യാസം ആവശ്യമാണെന്നാണ്. അതുപോലെ തന്നെ എല്ലാവരോടും സൗഹൃദത്തിൽ ജീവിക്കുവാനും അങ്ങനെ യഥാർത്ഥമായ ഐക്യവും സമാധാനവും ലോകത്ത് വളർത്തുവാനും വിദ്യാഭ്യാസം വഴിതെളിക്കണം. മനുഷ്യൻ്റെ പരമമായ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് വ്യക്തിത്വത്തിന് രൂപം കൊടുക്കുകയാണ് ശരിയായ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. നേരായ മനസാക്ഷിയോടുകൂടി ധാർമ്മിക മൂല്യങ്ങളെ വിലയിരുത്തുവാനും ഈ മൂല്യങ്ങളെ വ്യക്തിപരമായി ആശ്ലേഷിക്കുവാനും ദൈവത്തെ ശരിയായി അറിഞ്ഞ് സ്നേഹിക്കുവാനും പ്രചോദനം നൽകുന്ന പരിശീലനം വിദ്യാഭ്യാസത്തിലൂടെ ലഭിക്കേണ്ടത് എല്ലാവരുടെയും അവകാശമാണ്. എല്ലാ ക്രൈസ്തവരും ജലത്താലും പരിശുദ്ധാത്മാവിനാലും വീണ്ടും ജനിച്ച് ഒരു പുതിയ സൃഷ്ടിയായി തീരുന്നതുകൊണ്ട് അവർ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു. അതിനാൽ ക്രിസ്തീയ വിദ്യാഭ്യാസം അവരുടെ അവകാശമാണ്. തങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തിൻ്റെ ദാനത്തെപ്പറ്റി അനുദിനം കൂടുതൽ ബോധവാന്മാരാകുക, നീതിയിലും യഥാർത്ഥ പരിശുദ്ധിയിലും രൂപപ്പെട്ട ക്രിസ്തീയ നവജീവൻ നയിക്കുവാനുള്ള പരിശീലനം നൽകുക, ക്രിസ്തുവിൻ്റെ പൂർണ്ണതയ്ക്ക് യോജിച്ച വിധത്തിൽ വ്യക്തിയെ രൂപപ്പെടുത്തുക, സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നിവ ക്രിസ്തീയ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങളാണ്. വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ക്രിസ്തീയ വിദ്യാഭ്യാസത്തിനുള്ള മാർഗങ്ങളെക്കുറിച്ച് സുനഗദോസ് ഉദ്ബോധിപ്പിക്കുന്നത് ഇപ്രകാരമാണ്. വിദ്യാഭ്യാസപരമായ ധർമ്മനിർവഹണത്തിൽ യുക്തമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കുന്നതിൽ തിരുസഭ ദത്തശ്രദ്ധയാണ്. പ്രത്യേകിച്ചും സഭയ്ക്ക് ഈ മേഖലയിൽ സ്വന്തമായ കാഴ്ചപ്പാടുകളും താൽപ്പര്യങ്ങളുമുണ്ട്. അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് മതബോധനമാണ്. മതബോധനം വിശ്വാസത്തിന് തെളിവും ജീവനും നൽകുന്നു. ക്രിസ്തുവിൻ്റെ ചൈതന്യത്തിന് യോജിച്ച ഒരു ജീവിതം വളർത്തിയെടുക്കുന്നു. ആരാധനക്രമങ്ങളിൽ ബോധപൂർവമായും സജീവമായും പങ്കെടുക്കുവാൻ വ്യക്തികളെ അത് സഹായിക്കുന്നു. അത് പ്രേക്ഷിത പ്രവർത്തനത്തെ തട്ടിയുണർത്തുന്നു. മനസ്സിനെ സംസ്കരിക്കുന്നതും ക്രമപ്പെടുത്തുന്നതും വിശ്വാസരൂപീകരണമാണ്. എല്ലാവരുടെയും ധാർമ്മികവും മതപരവുമായ അഭ്യാസനത്തിൽ സൂക്ഷ്മമായി ശ്രദ്ധ പതിക്കണമെന്ന ഗൗരവാവഹമായ ചുമതലയെപ്പറ്റി സഭ തികച്ചും ബോധവതിയാണ്. അങ്ങനെ സമൂഹത്തിൽ സഭയുടെ സാന്നിധ്യം കത്തോലിക്ക വിദ്യാലയങ്ങൾ വഴി പ്രത്യേകമായ വിധത്തിൽ പ്രകടമാകുന്നുണ്ടെന്ന് സുനഗദോസ് ചൂണ്ടിക്കാട്ടുന്നു. അധ്യാപന വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന വൈദികരും സന്യാസിനീ സന്യാസികളും അൽമായരും സഭയുടെ ആന്തരിക നവീകരണം കൈവളർത്തുക മാത്രമല്ല, ആധുനിക ലോകത്തിൽ പ്രത്യേകിച്ച് ബൗദ്ധിക തലത്തിൽ സഭയുടെ അനുഗ്രഹപ്രദമായ സാന്നിധ്യം യാഥാർത്ഥ്യമാക്കാൻ അവർക്ക് ഇടയാവുകയും ചെയ്യട്ടെ. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ സണ്ണി ജേക്കബുമായി ഫാദർ വില്യം നെല്ലിക്കൽ നടത്തിയ മുഖാമുഖം പരിപാടിയാണ്.